Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Ella arivinum aashrayamayittulla ariyunnavane, the knower of all knowledge. ആ അറിയുന്നവനെ അറിയാതെ വിഷയജ്ഞാനം അത് അറിവാകുമോ? വെച്ചാൽ അത് അറിവല്ല. യഥാർത്ഥ അറിവ് അർത്ഥം ചിത്ത് ആണ് അറിവ്. ജഡവസ്തുക്കളെ ഗ്രഹിക്കുന്നത് അറിവല്ല. ബോധസ്യ ബോധ്യസ്യ ച സംശയം, അറിയുന്നതിനും അറിയപ്പെടുന്നതിനും. ഗമനഗീതയിലെ ഒരു മനോഹരമായ ശ്ലോകം സദ്ദർശന ഭാഷ്യത്തിൽ കപാലശാസ്ത്രി ഉദ്ധരിക്കുന്നു. അഭിന്നോ വിഷയീയസ്യ സ്വരൂപാത് മനുജർഷഭ വ്യാപാര വിഷയോ ഭാത തസ്യാഭിന്നോ സ്വരൂപത. അറിയുന്നവൻ, അതായത് സബ്ജക്റ്റ് ദൃക്ക്, ആ ദൃക്ക് എന്താണെന്ന് വിചാരം ചെയ്ത് അത് സ്വരൂപമാണെന്ന് ആര് കണ്ടെത്തുന്നു? അയാൾക്ക് അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ആ അറിയുന്ന പ്രക്രിയ ഒക്കെ ഒന്നായിട്ട് പോകുന്നു. തന്നെ അറിയാത്തവന് എല്ലാം വേറെ വേറെ ആയിട്ട് ത്രിപുടി ഭേദം നിന്നുകൊണ്ടിരിക്കും. അപ്പോ ചുരുക്കം ഇത്രയേ ഉള്ളൂ, സ്വാത്മജ്ഞാനം മാത്രമാണ് ഇവിടെ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ബഹിർവിഷയ ജ്ഞാനം, ഒബ്ജക്റ്റീവ് നോളജ് അല്ല. സ്വരൂപാനുഭവം, അതായത് വിടാതെ ഉള്ള ഞാൻ എന്താണ് എന്നുള്ള അന്വേഷണം. നമ്മളുടെ ഈ 8-9 ദിവസത്തെ സത്സംഗത്തിന്റെയും എസൻസ് ക്രീം, അതിന്റെ സാരം തന്നെ അതാണ്. ശ്രദ്ധയെ സ്വരൂപത്തിൽ പതിപ്പിച്ചുകൊണ്ടേയിരിക്കും. 2 ദിവസമായിട്ട് എന്നോട് ചിലർ ചോദിക്കുന്നുണ്ട്, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ, ഭഗവാന് മാത്രമല്ലേ പറ്റുള്ളൂ? ഭഗവാന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ, മഹർഷിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അദ്ദേഹം പറയുകയില്ല, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ വഴി തെറ്റിക്കണമെന്ന് പറയേണ്ടി വരും. അങ്ങനെ വെറുതെ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം നമുക്ക് ഉപദേശിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ വഴി തെറ്റിക്കണമെന്ന് പറയേണ്ടി വരും. മഹാപുരുഷന്മാരെ നമ്മൾ പറ്റിക്കുന്നത് അങ്ങനെയാണ്. മഹാപുരുഷന്മാരെ, വി ഡിസീവ് ഗ്രേറ്റ് ടീച്ചേഴ്സ് ബൈ സിംപ്ലി അഡോറിംഗ് ദം ആൻഡ് വർഷിപ്പിംഗ് ദം ആസ് അവതാര പുരുഷാസ് ആൻഡ് ടെല്ലിംഗ് ദാറ്റ് എവറിത്തിങ് ഈസ് പോസിബിൾ ഓൺലി ടു ദം, നോട്ട് ടു അസ്. That is the way you can deceive even God. മഹാത്മാക്കളെ ഒക്കെ ചതിക്കാനുള്ള നമ്മളുടെ ഒരു വഴിയാണത്. ഏറ്റവും വേദന തോന്നുന്ന കാര്യം അതാണ്. ആഴമായിട്ട് നമ്മൾ വേദാന്ത വസ്തു വിഷയം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാക്ക് കേട്ടാൽ അന്ന് മുഴുവൻ വിഷമം തോന്നും. നമ്മൾ എന്തിനാ പറയണമെന്ന് തോന്നും. ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ യു ആൻഡ് മീ ദാറ്റ് ഹി ഹാസ് സ്പോക്കൺ. നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വാക്കുകളൊക്കെ പറയണത്. നമുക്കത് അനുഭവത്തിന് ഒതകാത്തതാണെങ്കിൽ അദ്ദേഹം ഒരു അക്ഷരം മിണ്ടില്ല, മിണ്ടാതെ തന്നെ ഇരുന്നുണ്ടാവും. മാത്രമല്ല, എത്ര പേർ അനുഭവിച്ചിരിക്കുന്നു, എത്ര പേര് കണ്ടെത്തിയിരിക്കുന്നു, എത്ര പേർക്ക് സത്യം കിട്ടിയിരിക്കുന്നു. സത്യം കണ്ടെത്തിയവർ മുഴുവൻ ബുദ്ധനും രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസരും പോലെ ലോകത്തിൽ അറിയപ്പെടണമെന്നോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കണമെന്നോ, അവരിലൂടെ അത് ഒഴുകണം എന്നില്ല. ശാന്തി പൂർണ്ണ നിറവ് കിട്ടിയവരൊക്കെ സത്യം കണ്ടെത്തിയവരാണ്. സത്യത്തിൽ നിന്ന് മാത്രമേ ഈ ശാന്തി, ആനന്ദം, തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ആ സത്യം വളരെ ലളിതമാണ്, വളരെ വളരെ ലളിതം. അല്ലെങ്കിൽ അയ്യേ അതിസുലഭം എന്നൊരു വാക്ക് മഹർഷി പറയില്ല. അയ്യോ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുമായിരുന്നു, അത് സുലഭമാണെന്ന് പറയില്ല. അപ്പോ ഇത് സുലഭമാണെന്ന് തന്നെ ധരിക്കണം. വിഷമമാണെന്ന് ധരിച്ചാൽ ഒരിക്കലും ആ ഒരു കടമ്പ് നമ്മളെ കൊണ്ട് കടക്കാനേ പറ്റില്ല. If you take it as difficult even to change that thought, you have to take many janmas. Po valare jagrathayayittu irikkana, angane oru chitta vritti varan polum samadhikkirathu. Adu vishamam aanennu oru chitta vritti polum nammude ullu varan padadilla. Adu vishamam aanennum vicharikkanda, eluppam aanennum vicharikkanda, anusarichaa madhi. Endaanu yatharthu guru bhaktiyude lakshanam? Enda true devotion to master is to obey him without any questioning or judging oneself. To judge myself as a powerless creature is not humility but ego. Nammal endu vicharikkunna, we think that it is humility to degrade ourselves, to say that it is not possible for me, it is only possible for Maharshi. But it is not humility, it is a kind of pride. ഹിഡൻ ഈഗോ, ദ ഈഗോ ഈസ് റെഫ്യൂസിംഗ് ടു ബി കിൽഡ് ബൈ ദ മാസ്റ്റർ. സോ വി ഷുഡ് നെവർ ജഡ്ജ്, ട്രസ്റ്റ് ദ വേർഡ് ഓഫ് മാസ്റ്റർ ആൻഡ് അബൈഡ്. അങ്ങനെയാണെങ്കിൽ മലയാളം ശരിക്കും പരിചയമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ചോദിച്ച അദ്ദേഹം ഇംഗ്ലീഷിൽ, മലയാളം അദ്ദേഹത്തിന് അത്ര അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇത് എളുപ്പമാണെന്ന് തന്നെ ധരിക്കണം. നമുക്ക് സാധിക്കില്ല എന്ന് ധരിച്ചാൽ വഴിപഴച്ചു പോവും. നമുക്ക് അത്ര സാധിക്കില്ല എന്നോ നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്നോ ധരിച്ചാൽ ഭഗവാന്റെ അവതാരത്തിനെയേ പ്രയോജനമില്ലാതാക്കണം, മഹാത്മാക്കളുടെ അവതാരത്തിനെയും പ്രയോജനമില്ലാതാക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ ഇത്രയൊക്കെ മെനക്കെട്ട് ഗീത പറഞ്ഞു, അതൊക്കെ കൃഷ്ണനെ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് പറഞ്ഞില്ല. ഞങ്ങളെന്ത് ചെയ്യും? കൃഷ്ണനെ വെച്ച് പായസം വെച്ച് പറ്റിച്ചു കളയും. കൃഷ്ണന് പാൽപായസം വെച്ച് കൃഷ്ണനെ പറ്റിച്ചു കളയും ഞങ്ങള്. അതാണ് നമ്മൾ ചെയ്യണത്. ശങ്കരാചാര്യർ, ഓ ശങ്കരാചാര്യർ, ശങ്കരജയന്തി ദിവസം ഞങ്ങൾ ആചാര്യസ്വാമിക്ക് പൂമാല കൊണ്ട് അലങ്കാരം ചെയ്ത് പായസമൊക്കെ വെച്ച് പൂജിക്കും. ആചാര്യസ്വാമിയെ പറ്റിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇത്രയൊക്കെ മെനക്കെട്ട് ഉപദേശിച്ചത് മുഴുവൻ ഒരു ആരാധനയോടുകൂടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ എല്ലാം അസ്തമിച്ചു പോകും. അതുകൊണ്ട് മഹാത്മാക്കൾ അവരെ പൂജിക്കാൻ വേണ്ടിയല്ല വരണത്. അതുകൊണ്ട് മഹർഷിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വളരെ ജാഗ്രതയായിരുന്നു അദ്ദേഹം. ആദ്യ അവസാനം നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷേ അധ്യാത്മ മണ്ഡലം മുഴുവൻ അന്വേഷിച്ചാൽ ഈ ഒരു കാര്യത്തിൽ വേറെ ഒരു ഉദാഹരണം കാണില്ല. ഒരിക്കലും അദ്ദേഹത്തിനെ ഒന്ന് പൂജിക്കാനോ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു പൂമാല, അപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് പോലും മാലയിടാതെ ഇരിക്കാൻ പറ്റണില്ല അല്ലെ. പ്രഭാഷണത്തിരുന്ന് കഴിഞ്ഞാൽ കഴുത്തിൽ ഒരു മാലയിടും. അദ്ദേഹത്തിന് ഈ ഉയർന്ന സ്ഥാനത്തിരുന്ന് ജീവിതം മുഴുവൻ ഒരു പൂമാല കഴുത്തിൽ ഇടാൻ സമ്മതിച്ചിട്ടില്ല. ഒന്ന് പൂജിക്കാൻ, പാദപൂജ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചാൽ വളരെ ദേഷ്യപ്പെടും ഭഗവാൻ. ഇതൊക്കെയാണോ നിങ്ങൾ പൂജ എന്ന് വിചാരിക്കുന്നത്? യഥാർത്ഥ പൂജ ഗുരുവിനെ അനുസരിക്കലാണ്. ആ പറയണത് അനുഭവത്തിൽ കൊണ്ടുവരലാണ്, അല്ലാതെ ഈ ഏമാ ഈ പറ്റിക്കണ ഏർപ്പാടൊന്നും വേണ്ട. നമ്മൾ അവതാര പുരുഷന്മാരെ മുഴുവൻ പറ്റിച്ചത് അങ്ങനെയാണ്. ആരോ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്നു. യേശു ക്രിസ്തു ഇന്ത്യയിലായിരുന്നെങ്കിൽ, അവരുദ്ദേശിച്ചത് ഇവിടെ ഒന്നും ക്രൂശിക്കില്ല എന്നാണ്. യേശു ക്രിസ്തുവിനെ ഭാരതത്തിലല്ലാത്തത് കൊണ്ട് ക്രൂശിച്ചു കൊന്നു. ഇന്ത്യയിലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോ ഒരാള് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്തു, ആരാധിച്ചു കൊല്ലും. എന്നുവെച്ചാൽ ആരാധിക്കുന്നത് തെറ്റെന്നല്ല അർത്ഥം. ആരാധിക്കുന്നത് അത് ഹൃദയത്തിന്റെ, ഇപ്പൊ നമ്മൾ മഹാത്മാക്കൾക്ക് ആരാധന കൊടുക്കുന്നത് തെറ്റെന്നല്ല അർത്ഥം. ഇപ്പൊ നമ്മൾ മഹർഷിയോട് വെക്കുന്നു, ആരാധിക്കുന്നു, അത് തെറ്റല്ല. പക്ഷേ ആരാധന ആ ഉപദേശത്തിനെ മേലെ പോയി നിൽക്കരുത്, എന്നാ തെറ്റിപ്പോയി. എപ്പോഴുമേ ആരാധന ഗുരുവിനുള്ള ഭക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഗുരു എന്ന് പറയുന്ന ആ രൂപത്തിലൂടെ ആ രൂപം അമ്പലം പോലെയാണ്. അമ്പലത്തിനെയല്ല നമ്മൾ പൂജിക്കുന്നത്, അമ്പലത്തിലുള്ള മൂർത്തിയാണ്. അപ്പൊ ഗുരു എന്നുള്ള രൂപത്തിലൂടെ നമുക്ക് ബ്രഹ്മവിദ്യ കിട്ടിയതുകൊണ്ട് ആ രൂപത്തിന് ഒരു ആരാധന, അത്രയേ ഉള്ളൂ. ആ ആരാധന എപ്പോഴും ഇറ്റ് ഈസ് സെക്കൻഡറി ടു ദ ടീച്ചിങ്. ദ ടീച്ചിങ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടന്റ് ദൻ ദ ടീച്ചർ, ബിക്കോസ് ദ ടീച്ചിങ് ഈസ് ദ ടീച്ചർ. ദ ടീച്ചർ ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം ദ ടീച്ചിങ്. ദ ഫോം ഓഫ് ടീച്ചർ ഈസ് നോട്ട് ദ ടീച്ചർ, ദ ടീച്ചിങ് ഈസ് ദ ടീച്ചർ. ടു പേ ഇറവറൻസ് ഓർ ടു അവോയ്ഡ് ദ ടീച്ചിങ്, to neglect the teaching and to take the teacher and say that I am a devotee of that teacher is to humiliate him. adu maharshiye poleyo adishankarane poleyo ullavarku adu orikkalum cheyan padalla, because they were only teachers, greatest masters. avaru vera onnum cheyidilla, avarku jeevithathil vera oru prayojanam undayirunnilla. krishnan aanengil namukku korchu leelayokke engilum aaswadikkam, ivada adonnum parayan padalla, avarku adonnum uddeshamalla. അവരുടെ ഉദ്ദേശം അവരെന്ത് പറയാൻ വന്നിരിക്കണോ അതാണ്, അവരെന്ത് നമുക്ക് വഴി കാണിച്ചു തരാൻ വന്നിരിക്കണോ അതാണ് അവരുടെ ജീവിതം, അല്ലാതെ ബാക്കിയൊന്നും അവർക്ക് പ്രധാനമല്ല. അതിനെ തള്ളിക്കളഞ്ഞിട്ട് അവരെ എടുക്കാൻ നമുക്ക് പറ്റില്ല. മഹർഷിയുടെ പല പാർഷദന്മാരും മഹർഷിയെ കണ്ടിട്ട് പോയി അമേരിക്കയിലുമൊക്കെ ആ സത്യത്തിൽ ജീവിച്ച് അതിനെ അവരുടെ അനുഭൂതിയിലൂടെ പ്രചരിപ്പിച്ച ആളുകളുണ്ടായിരുന്നു, അധികം ആരും അറിയപ്പെടാത്ത ആളുകൾ. അല്ലെ, ചിലർക്കൊക്കെ സൂക്ഷ്മമായി മഹർഷിയുടെ ആന്തരിക സന്ദേശം ഉണ്ടായിരുന്നു. റോബർട്ട് ആഡംസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡേയ്സിൽ ഈ വാസ് നോൺ ആസ് സേജ് ഓഫ് സഡോണ. അമേരിക്കയിലെ സഡോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ ഋഷി എന്നാണ് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നത്. ആരും അധികമൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ആന്തരികമായ ഒരു ആജ്ഞ ഉണ്ടായത് നീ അനുഭവിച്ച സത്യം ആളുകളോട് പറയുക, യാത്ര ചെയ്ത് പറയുക. പക്ഷെ 15 ആളുകൾക്ക് 15 പേർക്ക് മേലെ കൂടുതൽ വന്നാൽ ആ സ്ഥലത്ത് നിൽക്കരുത് എന്നാണ്. എന്താന്ന് വെച്ചാൽ ഡൈലൂട്ട് ആയി പോകും. 15 പേർക്ക് മേലെ വന്നാൽ അവിടെ നിന്ന് പറയരുത് എന്നാണ്, അവിടുന്ന് പോവാ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം മഹർഷിയുടെ ഒരു ഫോട്ടോ വയ്ക്കും, പറയും. പക്ഷെ മഹർഷി എന്നൊന്നും പറയുകയില്ല. മഹർഷിയുടെ സന്ദേശം, മഹർഷിന്റെ ഗുരുവാണ്, അദ്ദേഹം ദൈവമാണ് അദ്ദേഹത്തിന്, എന്താന്ന് വെച്ചാൽ പിന്നെ അതിലൊക്കെ പോയി പിടിച്ചു പോകും ആളുകൾ. ഉപദേശത്തിന് പിടിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉടനെ ആ വ്യക്തിയെ പിടിച്ചു കളയും. വ്യക്തിയെ പിടിച്ച് ഉപദേശത്തിനെ തള്ളി മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ക്രൂശിച്ചു കഴിഞ്ഞു നമ്മള്. പിന്നെ ആ വ്യക്തിയെ ക്രൂശിച്ചു കഴിഞ്ഞു എന്നർത്ഥം, ക്രൂസിഫിക്ഷൻ. ഉപദേശത്തിനെ മാറ്റിയിട്ട് ടു അവോയ്ഡ് ദ ടീച്ചിങ് ആൻഡ് ടു ടേക്ക് ദ ടീച്ചർ ഈസ് ക്രൂസിഫിക്ഷൻ. ആരുടെയാണെങ്കിലും അതെ. നാരായണ ഗുരുസ്വാമിയെ കുറിച്ച് അങ്ങനെ പറയും. അദ്ദേഹം ഒരു വീട്ടില് ആഗമാൻ സ്വാമിയാണ് പറയാ, ഉമ്മറത്ത് വിശന്നിരിക്കാത്ര ഒറിജിനൽ സ്വാമി. അപ്പൊ ഇവര് സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ട് നിവേദ്യം വെച്ച് നേദിക്കുകയാണ്, ഉള്ളില് സൂചിക്കുകയാണ് അത്ര. അപ്പൊ ഗുരുസ്വാമി പറഞ്ഞു, ഇതാണ് ലോകത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു. അത്രേ ഇവരൊന്നും പറഞ്ഞ് ശരിയാക്കിപ്പിക്കാൻ പറ്റില്ല. ശരിയായ സ്വാമി ഉമ്മറത്ത് വിശന്നിരിക്കുമ്പോ ഉള്ളില് ഫോട്ടോ വെച്ചിട്ട് നേദിക്കുകയായിരുന്നു അത്രേ. ഇതിന് തുല്യമാണ്, യഥാർത്ഥ ഉപദേശത്തിനെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ഉപദേഷ്ടാവിനെ എടുക്കാൻ പറ്റില്ല. ഉപദേഷ്ടാവിനെ തള്ളിക്കളഞ്ഞിട്ട് ഉപദേശം എടുത്താൽ അദ്ദേഹം സന്തോഷിക്കും. അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. അവർക്ക് അവരുടെ വ്യക്തിത്വം, അവര് എങ്ങനെ കാണുന്നു അതുപോലെ മറ്റുള്ളവരും കാണുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അതായത്, ഈ ശരീരം ഞാനല്ല, ഇതെന്റെ സ്വരൂപമല്ല, ഞാൻ സ്വരൂപം ആത്മവസ്തുവാണെന്ന് അവര് കാണുന്ന പോലെ തന്നെ അവരെ കാണാൻ കഴിയുമെങ്കിൽ അവർ വളരെ സന്തോഷിക്കും. ആത്മാവാണ് അവര്, അല്ലാതെ ആ രൂപം മാത്രമല്ല എന്ന് ഗണിക്കുകയാണെങ്കിൽ അവർ സന്തോഷിക്കും. വളരെ വയസ്സായ ഒരു ജഡ്ജ്, ചീഫ് ജസ്റ്റിസ് ഒരാള് മഹർഷിയെ കുറെ നേരം നോക്കിയിരുന്നു. മഹർഷിയെക്കാളും വയസ്സിന് മൂത്ത ആള്. അപ്പോ രണ്ടുപേര് കാലിലെ എണ്ണയിട്ട് മഹർഷിക്ക് ഒഴിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം കുറെ നേരം നോക്കിയിട്ട് പറഞ്ഞു, സ്വാമി എനിക്കും അവസരം തരണം. എന്താന്ന് വെച്ചാൽ കാലിൽ കുറച്ച് വാദത്തിന്റെ ഉള്ളതുണ്ടായിരുന്നത് കൊണ്ട് അവിടെ അറ്റൻഡന്റ്, അവിടെ ജോലി ചെയ്യുന്ന ആളെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കായിരുന്നു എനിക്കും. അപ്പൊ ആദ്യം പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ പിന്നെയും വന്നിട്ട് പറഞ്ഞു, സ്വാമി ഞാനും കൂടെ ഒന്ന് ആ കാല് ഒഴിയാനുള്ള ഒരു അവസരം തരണം. ഉടനെ ഈ കാല് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അറ്റൻഡന്റ് മാറ്, സ്വാമിയുടെ കാല് ഒഴിയണത് പുണ്യമാണെന്നാണ് അദ്ദേഹം പറയണത്, ഞാനും കുറച്ച് ആ പുണ്യം സമ്പാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വയം ആ പണികാരെ മാറ്റിയിട്ട് താൻ തന്നെ ചെയ്തുകൊണ്ട് ആ ജഡ്ജിനോട് പറഞ്ഞു, സേവ പണ്ണണമോ, ആത്മസേവ പണ്ണണോ, പോയി ആത്മസേവ പണ്ണണോ, എന്നവിടെ വയസ്സാച്ചു, എനിക്ക് സേവ പണ്ണണോ, ആത്മസേവ പണ്ണ, തന്നെ താൻ ഉള്ളില് കണ്ടെത്തി നിൽക്കണം എന്നാണ്. അതാണ് സേവ, അല്ലാതെ ഈ ശരീരത്തിന് ചെയ്യുന്ന സേവയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പറഞ്ഞു, ഗുരു സേവ എന്ന് വെച്ചാൽ ഈ ഗുരുവിന് കാല് പിടിച്ചു കൊടുക്കലോ കൈ പിടിച്ചു കൊടുക്കലോ ആണെന്ന് ആളുകൾ വിചാരിച്ചിരിക്കണോ. യഥാർത്ഥ സേവ ഗുരു സ്വൽപ്പടി നടക്ക വേണ്ടും, ഉപദേശത്തിനനുസരിച്ച് ജീവിക്കാവുന്നു. അപ്പൊ എന്താ ഉപദേശം ഇവിടെ? ബോദ്ധാരം ആത്മാനം അജാനതോയോ ബോധസ്യ കിം സ്യാത് പരമാർത്ഥ ബോധ, ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതഃ തത് ദ്വിതയം വിനശ്യേത്. എല്ലാ അറിവിനും ആശ്രയമായിട്ടുള്ള അറിയുന്നവൻ, അറിയുന്നവൻ, അറിയുന്നവൻ ആര്? ഞാൻ. ആ ഞാനിനെ, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപത്തിനെ അറിയാതെ മനസ്സുകൊണ്ട് അറിയുന്നതൊക്കെ മനോമയമായ അറിവാണ്, അതൊന്നും പ്രയോജനപ്പെടില്ല. മനസ്സിന്റെ മൂലം, മനസ്സ് എവിടെ നിന്ന് പൊന്തുന്നുവോ ആ സോഴ്സ്, ആ മൂലത്തിൽ ചെന്നെത്തി ശുദ്ധ ബോധസ്വരൂപമായ തന്റെ സത്യസ്ഥിതി അറിയാതെ പുറം വിഷയങ്ങളെ അറിയുന്നത് അറിവാകുമോ? ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനത. എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ള തന്നെ, സ്വം എന്ന് വെച്ചാൽ തന്നെ, തന്നെ അറിയുമ്പോ ദ്വൈതബുദ്ധി ഗളിച്ചിടും, ദ്വൈതബുദ്ധി അവിടുന്ന് അകന്നുപോകും. പ്രപഞ്ചബോധം വിട്ടകലും, അറിഞ്ഞിടുന്ന തന്നെ താൻ അറിയാത് അന്യവസ്തുവെ, അറിഞ്ഞിടുന്നത് അജ്ഞാനം, ജ്ഞാനമാകുന്നതെങ്ങനെ? ജ്ഞാനജ്ഞേയങ്ങൾ രണ്ടിനും ആശ്രയസ്ഥാനമായിടും, തന്നെ താൻ അറിയുന്നാകിൽ നശിക്കും ദ്വന്ദ്വബോധവും. എല്ലാ അറിവിനും ആശ്രയമായ തന്നെ അറിയുമ്പോ ഈ ഡ്വാലിറ്റി, സൈക്കോളജിക്കൽ പ്ലെയിനിലുള്ള ഡ്യുവലിസ്റ്റിക് പ്രോസസ്, സുഖം ദുഃഖം, നല്ലത് ചീത്ത, ധർമ്മം അധർമ്മം, മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും സദാ, ശരി തെറ്റ്. ഇത് മുഴുവൻ ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ചു നിൽക്കണം, ഞാൻ എന്നുള്ളതിനെ ആശ്രയിച്ചു നിൽക്കണം. അപ്പൊ ഞാൻ എന്നുള്ളതിന്റെ മൂലം അന്വേഷിച്ച് കണ്ടെത്തിയാൽ ഈ ദ്വന്ദ്വബോധം അകലും എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ശ്ലോകം, നിദ്രാ ന വിദ്യ ഗ്രഹണം ന വിദ്യ ഗൃണാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധേ നിദ്രാ പദാർത്ഥഗ്രഹണേതര സ്യാത് ശിദേവ വിദ്യ വിലസന്ത്യശൂന്യം നിദ്രാ ന വിദ്യ ഗ്രഹണം ന വിദ്യ ഗൃണാതി കിഞ്ചിത് ന യഥാർത്ഥ ബോധേ നിദ്രാ പദാർത്ഥഗ്രഹണേതര സ്യാത് ചിദേവ വിദ്യ വിലസന്തി അശൂന്യ. നിദ്ര എന്ന് വെച്ചാൽ എന്താ, ഉറക്കം എന്ന് വെച്ചാൽ എന്താ, ഒരു പദാർത്ഥത്തിനെയും ഗ്രഹിക്കാതിരിക്കുന്നത് ഉറക്കം. തന്നെയോ തന്നിൽ നിന്ന് അന്യമായ വിഷയങ്ങളെയോ ഗ്രഹിക്കാതിരിക്കുന്നു ഉറക്കത്തില്. അതേപോലെ തന്നെയാണ് പല വിധത്തിലുള്ള യോഗസമാധി ദശകളും. ഇവിടെ നിദ്ര എന്നുള്ളത് കൊണ്ട് ഉറക്കത്തിനെ മാത്രമല്ല ഉദ്ദേശിച്ചത്, ചില ട്രാൻസ് ജഡസമാധി ദശകളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും അറിയാതെ അങ്ങോട്ട് പോകും, ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് പോലെ മനസ്സ് ലയിച്ചു കിടന്ന് ലയത്തിൽ ഇരിക്കും. ആ ലയം വിദ്യയല്ല. എന്തുകൊണ്ട് വിദ്യയല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ, അതുകൊണ്ട് യഥാർത്ഥ പ്രജ്ഞ ഉദിക്കുന്നില്ല, തന്നെ താൻ അറിയുന്നില്ല, തന്റെ സ്വരൂപം പ്രകാശിക്കണില്ല. അതുകൊണ്ട് നിദ്ര വിദ്യയല്ല. നിദ്ര ന വിദ്യ ഗ്രഹണം ന വിദ്യ. ഗ്രഹണം എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളെ ഗ്രഹിക്കൽ, ജാഗ്രത് അല്ലെ. ജാഗ്രത അവസ്ഥ എന്താ, താനല്ലാത്ത വസ്തുക്കളെയൊക്കെ ഗ്രഹിക്കുന്നു, അറിയുന്നു, പദാർത്ഥങ്ങളെയൊക്കെ അറിയുന്നു, ഒബ്ജക്റ്റീവ് നോളജ് ജാഗ്രതയില്. നിദ്രയിലോ ഒബ്ജക്റ്റും സബ്ജക്റ്റും ലയിച്ചു പോകുന്നു, ഒരു മറ ഉണ്ട്, ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നു. നിദ്ര, ആ നിദ്രയും യഥാർത്ഥ വിദ്യയല്ല. ഉണർന്നിരിക്കുന്ന സ്ഥിതിയിൽ പലതും അറിയുന്നുണ്ടല്ലോ, അതും യഥാർത്ഥ വിദ്യയല്ല. പിന്നെന്താ യഥാർത്ഥ ബോധം എന്താണ്? ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധം. യഥാർത്ഥ ബോധത്തില് ഉണർന്ന പ്രജ്ഞാസ്ഥിതിയിൽ യാതൊന്നും പുറം വിഷയം ഗ്രഹിക്കുന്നില്ല. അതെന്താണത് വാസ്തവത്തില്? നിദ്ര പദാർത്ഥഗ്രഹണേതര, ആദ്യമേ പറഞ്ഞു അത്. ഉണർന്നിരിക്കുന്നു, ഒന്നും അറിയുന്നില്ല. ഉണർന്നിരിക്കുന്നു, ഉണർവോടെ ഇരിക്കുന്നു, യു ആർ ടോട്ടലി വിജിലന്റ്. പക്ഷേ യാതൊരു വസ്തുക്കളെയും ഗ്രഹിക്കുന്നില്ല, പദാർത്ഥജ്ഞാനമില്ല, പൂർണ്ണ പ്രജ്ഞ മാത്രമായിട്ടുള്ള സ്ഥിതി. ചിദേവ വിദ്യ വിലസന്തി അശൂന്യ, അതിനെയാണ് ചിത് എന്ന് പറഞ്ഞത്. ചിത് എന്ന് വെച്ചാൽ അവയർനെസ്, കോൺഷ്യസ്നെസ്. ചിദേവ വിദ്യ, ആ ചിത്ത് മാത്രമാണ് യഥാർത്ഥ വിദ്യ. ചിത്തില് ജഡത്തിന്റെ സമ്പർക്കമേ ഇല്ല. ഇപ്പൊ ജഡവും ചൈതന്യവും കൂടെ കൂടിക്കൊഴഞ്ഞു കിടക്കുന്നു ലോകത്തില്. ചിത്ത് തെളിഞ്ഞു വരുമ്പോ, ചിത്ത് എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളത്, ഇപ്പൊ ഞാൻ ശരീരം മനസ്സ് ബുദ്ധി ഒക്കെ കൂടെ കൂടിക്കൊഴഞ്ഞു കിടക്കുന്നു. അതിൽ നിന്ന് ശരീരം ഞാനല്ല, ഈ മനസ്സ് ഞാനല്ല, ഈ ഞാനല്ലാന്ന് തള്ളിമാറ്റുന്ന വിവേകം ഉണ്ടല്ലോ, അതും അസ്തമിക്കുന്നു. ശുദ്ധമായ അഹംബോധം, അഹം സ്ഫൂർത്തി, ഞാൻ എന്നുള്ള സ്ഫൂർത്തി, ആ സ്ഫൂർത്തി തെളിഞ്ഞു പ്രകാശിക്കുന്നു. അതിനെ ചിത്ത് എന്ന് പറയുന്നു. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എല്ലാവർക്കും അറിയാം, ഉണ്മ, എക്സിസ്റ്റൻസ്. അത് ഒരു കലയാണ്, ആത്മാവിന്റെ ഒരു കല. ഇപ്പൊ നമ്മള് മുറി മുഴുവൻ ഇരുട്ടാക്കിയാൽ നമുക്ക് ഒന്നും അറിയാൻ വയ്യ, അടുത്തുള്ളവരുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ, യാതൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിയിലും നല്ല ഉറപ്പുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ളത്. അത് ചിന്തിച്ചറിഞ്ഞതല്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടറിഞ്ഞതല്ല, തൊട്ടുനോക്കിയതല്ല, മനസ്സിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ യാതൊരു സഹായവും കൂടാതെ സ്വതസിദ്ധമായിട്ടുള്ള സ്വയം പ്രകാശമാണത്. അത് എക്സിസ്റ്റൻസ് ആണ്, അത് സന്നിധി ആണ്, അത് ഞാനുണ്ട് എന്ന് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരും പറയണ്ട നീ ഉണ്ട് കേട്ടോ ഒന്ന് പറയണ്ട, ഞാനുണ്ടെന്ന് അറിയാം. അത് ആത്മാവിന്റെ ഒരു കലയാണ്, അത് സത്താണ്, ഉണ്ട്, ഉണ്മ. രണ്ടാമത്തെ കല അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രകാശിക്കും, അതാണ് ചിത്ത് എന്ന് പറഞ്ഞത്. ചിത്ത് എന്നുള്ള കല അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പ്രകാശിക്കും. അചിത്ത് എന്നുള്ള കല ആണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ അറിയിക്കുന്നത്. അറിവാണ് അതിന്റെ സ്വരൂപം. അവയർനെസ്, അവബോധം, അതാണ് കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ. എല്ലാത്തിനും കണ്ണ്, അവബോധം, സാക്ഷി. അതിനാണ് ഇവിടെ ഭഗവാൻ ചിത്ത് എന്ന് പറഞ്ഞത്. ചിത്തില് മനസ്സ് ചെന്ന് നിൽക്കുമ്പോ, അതായത് നമ്മൾ ദിവസം പറയുന്നുണ്ടല്ലോ ഞാൻ ഉണ്ട് എന്നറിയുന്നു. ഇപ്പോ ഏകാന്ത സ്ഥാനത്ത് ഇരുന്ന് ദിവസം നമ്മൾ കുറച്ച് പരിശീലിക്കുന്നു, ഞാൻ എന്താണ്, ഈ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്. ആദ്യം കുറെ നേരത്തേക്ക് ഒരു ജഡമായ പ്രക്രിയ ആയിട്ടൊന്ന് തോന്നിയാ പോലും കിണഞ്ഞു പരിശ്രമിച്ചാൽ ഈ അഹങ്കാരത്തിന്റെ ചരട്ടെ ഒന്ന് പൊട്ടും. ഈ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, ഞാൻ 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 എന്ന് സ്ഫുരിക്കുന്നുണ്ടല്ലോ. ഈ സാധനയ്ക്ക് മുഖ്യമായി സ്ഫുരണ വേണം, എന്നാലേ പറ്റുള്ളൂ. സ്ഫുരണ എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം വരുമ്പോ, അസൂയ വരുമ്പോ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുക്കുമ്പോ ഒക്കെ ഉള്ളില് ഒരു തുള്ളലുണ്ടല്ലോ, അത് അഹംവൃത്തിയാണ്. ആ അഹംവൃത്തിയെ ഗ്രഹിച്ച് ആഴ്ന്നു മുങ്ങണം. സദ്ദർശനത്തില് നടുവിലുള്ള പ്രധാന ശ്ലോകമാണ് കിണറ്റില് നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ തിരഞ്ഞെടുക്കാൻ മൂക്കടക്കി പിടിച്ച്, ശ്വാസം പിടിച്ച് ഉള്ളിൽ മുങ്ങുന്ന പോലെ ശ്വാസം അടക്കി പിടിച്ച് ഉള്ളിൽ ഈ അഹങ്കാരത്തിന്റെ മൂലം അന്വേഷിച്ചു നോക്കുക. അന്വേഷിക്കണമെങ്കിൽ എന്ത് വേണം, ഈ അഹംവൃത്തിയെ പിടിക്കണം. ഭഗവാന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഉദാഹരണം, യജമാനനെ അന്വേഷിക്കുന്ന നായ മണം പിടിച്ചുകൊണ്ടുപോയി യജമാനനെ കണ്ടെത്തുന്ന പോലെ ഉള്ളിലുള്ള ആത്മാവിന്റെ മണമാണ് ഈ അഹംവൃത്തി. ഞാൻ 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 എന്നിങ്ങനെ സ്ഫുരിക്കുമ്പോ ആരാഞ്ഞു നോക്കുക എന്നാണ്. അഹമഹമെന്ന് ആരായുകിൽ അകമേ പലതല്ലതേകമാകും. ആ അഹന്തയെ തന്നെ ഗ്രഹിച്ചോളാം. അഹംവൃത്തിയെ ഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്താണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ചകഞ്ഞുകൊണ്ടേയിരുന്നാൽ ആ അഹങ്കാരം എവിടെ ഉദിക്കുന്നു അവിടെ ഒടുങ്ങും. ഉദിക്കുന്ന സ്ഥാനത്തിൽ ലയിക്കും. അവിടെ മറ്റൊന്ന് പ്രകൃഷ്ടമായിട്ട് പ്രകാശിക്കും. സ്ഫൂർത്തി, വൃത്തി ലയിക്കുന്ന സ്ഥാനത്ത് സ്ഫൂർത്തി ഉണ്ടാവും. ഇപ്പൊ വൃത്തി ഉണ്ട്, വൃത്തിയുടെ ഓപ്പറേഷനാണ് ഇത് മുഴുവൻ. നമുക്ക് ഉള്ളിൽ നോക്കിയാൽ കാണാം എല്ലാ എന്റെ പ്രശ്നങ്ങള്, എനിക്ക് വരുന്ന ദുഃഖങ്ങള്, എന്നെ ബാധിക്കുന്ന വിഷമം, എന്നെ ശ്രദ്ധിച്ചില്ല, എന്നെ ബഹുമാനിച്ചില്ല, എന്നെ അവഗണിച്ചു, ഒക്കെ ഈ ഞാനിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന കുറെ വികാരങ്ങൾ. ഇത് അഹം വൃത്തി. ഈ എന്നെ ഞാൻ എന്നുള്ളതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമോ, ഈ അഹങ്കാരം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും, അതിൻ്റെ അടുത്ത് ശണ്ട കൂടും, എന്നിട്ട് വിനയം പരിശീലിക്കും. ആ വിനയം തന്നെ ഒരു അഹങ്കാരമായിട്ട് മാറും. എങ്ങനെ വിനയം പരിശീലിക്കാൻ പറ്റും? വിനയം പരിശീലിച്ചിട്ടുണ്ടാവേണ്ടതല്ല. അപ്പോ ഇത് ഇങ്ങനെ തോന്നണമെങ്കിൽ അതിനെ വിട്ടുകളയരുത്, അതിനെ അന്വേഷിക്കാണ്. അതിന്റെ സ്വരൂപം എന്താ, ആ ചലനം എന്താ, മൂവ്മെന്റ് ഉള്ളിൽ ഇങ്ങനെ എനിക്ക്, ഞാൻ, എനിക്ക്, ഞാൻ, എനിക്ക് വേണം, എന്നേക്ക് കിട്ടിയില്ല. ഈ ചലനത്തിനെ പിടിച്ചാൽ നിശ്ചലമായ നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന. ഇന്നലെ പറഞ്ഞില്ലേ, നിത്യവും സർവഗതവും സ്ഥാണുവും അചലവും സനാതനവുമായ അഹംബോധം, അഹങ്കാരം പോയി അഹം പൊരുളും തുടർന്നിടുന്നു. അഹം പൊരുൾ അവിടെ പ്രകാശിക്കും. അപ്പൊ ചിത്ത് അതാണ്. ചിത്ത് എന്ന് വെച്ചാൽ ഈ അഹം സ്ഫൂർത്തിയാണ് ചിത്ത്. ഞാൻ ഉണ്ട് എന്നുള്ളതില് നിൽക്കുമ്പോ ഏർപ്പെടുന്ന പ്രജ്ഞ, ജ്ഞപ്തി, സാക്ഷി, സുഷുപ്തിയിൽ പോലും അത് നഷ്ടപ്പെടില്ല. അത് ചിത്ത്. ആ ചിത്തിൽ വീണ്ടും 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 നിൽക്കുമ്പോ ഏർപ്പെടുന്ന അനിർവചനീയമായ ശാന്തി. ആ ശാന്തി സുഖവുമല്ല, അത് ദുഃഖവുമല്ല. ആ ശാന്തിയാണ് ആനന്ദം. മൂന്നാമത്തെ കല, ആദ്യത്തെ കലയായ സത്ത് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കലയായ ചിത്ത് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പ്രകാശിക്കും. മൂന്നാമത്തെ കലയായ ആനന്ദം വാസന ക്ഷയിക്കും തോറും തെളിഞ്ഞു വരും. അല്ലാതെ വലിയ വാസനാക്ഷയം ഏർപ്പെടുന്നതിന് ആനുപാതികമായിട്ട് അത് തെളിഞ്ഞു വരും. എത്ര കണ്ട് വാസനാക്ഷയം ഏർപ്പെടുന്നുവോ അത്ര കണ്ട് ഇത് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും. വാസനകൾ എങ്ങനെ ക്ഷയിക്കും? ഈ വീണ്ടും വീണ്ടും ഉള്ള ഈ മുങ്ങലുകൊണ്ടേ ക്ഷയിക്കുള്ളൂ. സ്വസ്മിന്നേവ സദാസ്തിത്വ മനോനശ്യതി യോഗിനഹ. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നതാണ്, ഈ സ്വസ്മിന്നേവ സദാസ്തിത്വ, വീണ്ടും വീണ്ടും ഈ സ്വരൂപസ്ഥിതിയില് നിൽക്കാൻ പരിശ്രമിക്കുമ്പോ മനസ്സ് കുറച്ചു കുറച്ചായി ചെത്തിച്ചെത്തി പോകുന്ന മനോനശ്യതി യോഗിനഹ. അപ്പോ ഈ വീണ്ടും വീണ്ടും ഉള്ള പ്രത്യക്സ്ഥിതി പരിശീലനമാണ് വിദ്യ. ുമ്പോ ഉള്ളിൽ ഒരു ശൂന്യത തോന്നണമെന്ന് പറയും. ശൂന്യത വാസനയുടെ ഒരു മറഞ്ഞ പടലമാണ്, നമ്മളുടെ സുഷുപ്തി പോലെ ഒരവസ്ഥ. ശൂന്യത പൂർണ്ണതയാണത്, ശൂന്യതയല്ല. ശൂന്യമാണെങ്കിൽ അത് എന്താവണമെന്ന് വെച്ചാൽ മനസ്സ് ലയിക്കണു എന്നർത്ഥം. ശൂന്യത തോന്നണമെങ്കിൽ ഉള്ളിൽ ആനന്ദമോ ശാന്തിയോ ഇല്ലാത്തൊരു അനുഭവമാണ് ഏർപ്പെടുന്നതെങ്കിൽ അത് വാസനയുടെ ഒരു മറയാണ്, ഒരു സ്ക്രീൻ, ഒരു തിരശീല. ചിലരങ്ങനെയൊക്കെ ഇരിക്കും. മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി, അനേക വർഷം ആ അമ്മ മഹർഷിക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട്. എച്ചമ്മാളിന് ആരോ മന്ത്രോപദേശമൊക്കെ ചെയ്തു, മന്ത്രമൊക്കെ ജപിച്ച് പ്രാണായാമത്തിന്റെ ചില സാധനങ്ങളും ഒക്കെ അമ്മയ്ക്ക് അറിയാം. ചെയ്തിട്ട് 8 മണിക്കൂർ നേരമൊക്കെ മൂക്കിന്റെ അറ്റത്തൊക്കെ നോക്കിയിട്ട് ഒരു തരം ട്രാൻസ്, ഒരു യോഗസ്ഥിതിയില് 8 മണിക്കൂർ നേരം അനങ്ങാതിരിക്കും. ഇത് മഹർഷിയോട് വന്ന് പറഞ്ഞപ്പോ വളരെ ദേഷ്യപ്പെട്ടു മഹർഷി. നാളെ മുതൽ ആ സാധനം ഉപേക്ഷിക്കണം, മൂക്കിനെ നോക്കിയാൽ മൂക്കായി പോകും എന്ന് ആചാര്യസ്വാമികൾ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. നാസാഗ്ര അവലോകനി എന്നാണ്. ആത്മാവിനെയാണ് നോക്കേണ്ടത്, മൂക്കിനെയല്ല. ആ ദൃഷ്ടി ഉള്ളിലാവുമ്പോ നാസാഗ്രത്തിൽ എന്ന പോലെ എന്നേ അർത്ഥമുള്ളൂ യോഗത്തിലുള്ള ആ വാക്കിനൊക്കെ. അല്ലാതെ മൂക്കിൽ നോക്കുകയല്ല, മൂക്കിൽ നോക്കിയാൽ മൂക്ക് സാക്ഷാത്കാരം ഉണ്ടാവും എന്നല്ലാതെ ആത്മാ പ്രകാശിക്കില്ല. അപ്പോ ആ എച്ചമ്മാളിനെ കുറെ ചീത്ത പറഞ്ഞു. ഇനി ആ സാധനം ഇട്ടിട്ട് കുറച്ചു ദിവസം ധ്യാനിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ മനസ്സ് വെറുതെ ലയിച്ചു കിടക്കുകയാണേ, അത് ഒരു പ്രത്യേക ഒരു പ്ലഷർ ഉള്ളില്, അതിൽ കുടുങ്ങിയിട്ട് വാസനകളൊന്നും ക്ഷയിക്കുമില്ല. ഈ സർപ്പത്തിന് മകുടി വായിക്കുന്ന പോലെയാണ്, അതിങ്ങനെ പാടുമ്പോ ഇങ്ങനെ ആടും. ചിലരൊക്കെ ഈ ഭജന വരുമ്പോ ഒരു ലഹരിയാണത്, ഈ പ്രാണന്റെ ചലനമാണ്. ആളുകൾ മൂർച്ഛിച്ച് വീഴും, കിടന്നു തുള്ളും. അതുകൊണ്ട് പക്ഷെ ഈ രാഗം ദ്വേഷം ഒന്നും പോവില്ല, വാസനകളൊക്കെ അതേപോലെ ഉണ്ടാവും. അംബിഷൻ, ഡിസയർ, ഇതൊക്കെ. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത നോക്കുക. എന്താ ഗീതയുടെ പെർഫെക്ഷൻ എന്ന് വെച്ചാൽ സമാധിയോ ട്രാൻസ് അവസ്ഥകളെ കുറിച്ചോ, ഈ യോഗാവസ്ഥകളെ കുറിച്ചോ, അല്ലെങ്കിൽ ഈ ഇങ്ങനെ മൂർച്ഛിച്ചു വീഴുന്ന അവസ്ഥകളെ കുറിച്ചോ ഒന്നും മിണ്ടിയില്ല ഭഗവാൻ. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഗൂഢമായിട്ട് അനുഭവിക്കുന്നവർക്ക് ചിലർക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ആളുകൾ ഇതൊക്കെയാണെന്ന് വിചാരിച്ച് അവർക്കതൊക്കെ ഉണ്ടാവണ പോലെ തോന്നും, ഭാവന ചെയ്യും ഒക്കെ ചെയ്തു കളയും. അതുകൊണ്ട് ഭഗവാൻ എന്തു പറഞ്ഞു, യഥാർത്ഥ അധ്യാത്മ അനുഭൂതിയുടെ ലക്ഷണം എന്താന്ന് വെച്ചാൽ രാഗം, ദ്വേഷം, കർത്തൃത്വം, ഭോക്തൃത്വം ഇതൊക്കെ പോകുന്നു, ഉള്ളില് ശാന്തി നിറഞ്ഞു തുളുമ്പുന്നു. ഒരു സമാധിയും വേണ്ട, സമാധി നമ്മളുടെ സ്വരൂപമാണേ. ഒരു സമാധിയും ഇവിടെ ആവശ്യമില്ല, സമാധി നമ്മളുടെ സ്വരൂപമാണ്. സമാധി എന്ന് പറഞ്ഞാൽ ആത്മാ എന്നാണ് അർത്ഥം. തൽക്കാലത്തേക്ക് നമ്മൾ മനസ്സിന്റെ മണ്ഡലത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആത്മാ പ്രകാശിക്കുമ്പോ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണ പോലെയൊക്കെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ മനസ്സ് കുറെ കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ല, അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ സ്വരൂപമാണ്. ഒരു എക്സൈറ്റ്മെന്റ് ആവശ്യമില്ല. എക്സൈറ്റ്മെന്റ് ഒക്കെ ആരംഭത്തിൽ പുതിയതായിട്ട് ഉണ്ടാവുമ്പോ തോന്നുകയാണ്. അപ്പോ നമ്മളുടെ സ്വരൂപസ്ഥിതിയാണ്, നിസർഗമായ സ്ഥിതിയാണ്. അത് നിദ്ര പോലെയുള്ള ഒരു അവസ്ഥയുമല്ല, എന്നാൽ ജാഗ്രത് പോലെയുള്ള അവസ്ഥയുമല്ല. ചിദേവ വിദ്യ, ശുദ്ധമായ പ്രജ്ഞ, അശൂന്യ, അത് ശൂന്യസ്ഥിതിയുമല്ല, ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് അല്ല. ബ്ലാങ്ക് സ്റ്റേറ്റിൽ വീണു പോകരുത് എന്നാണ്. അശൂന്യ, ശൂന്യസ്ഥിതിയിൽ വീണു പോകരുത്. ചിദേവ വിദ്യ വിലസന്തി അശൂന്യ, ഉണർവോടുകൂടിയുള്ള സ്ഥിതിയാണ്. അത് തന്നെയാണ് സമാധി. വാസിഷ്ഠത്തിൽ ഇതിനെ പ്രത്യേകിച്ച് പറയുന്നു, തത്വാത്മബോധ ഏവൈഹ സർവ ആശാതൃണ പാവകഃ പ്രോക്ത സമാധി ശബ്ദേന നതു തൂഷ്ണീമവസ്ഥിതിഹീ.